Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമപ്രകാരം ആണ്ടുവട്ടം നാലാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം 21 മുതൽ 30 വരെ വാക്യങ്ങൾ.
സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലുദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല.
ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സ്വന്തം നഗരമായ നസ്രത്തിലെ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് വരുന്നത്. വായന കഴിഞ്ഞിട്ട് അവൻ പറയുന്ന വചനം, നിങ്ങൾ കേട്ട ഈ ലിഖിതം ഇന്ന് പൂർത്തി ആയിരിക്കുന്നു. അതം വായിച്ചത് യേശയ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഗ്രന്ഥമടച്ചിട്ട് അവൻ പറയുന്നത് ഈ ലിഖിതം തിരുവെഴുത്ത് ഇന്ന് പൂർത്തിയായിരിക്കുന്നു. അർത്ഥം, വിശുദ്ധ ലിഖിതത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോ തൻ്റെ ജീവിതത്തെ വായിക്കുകയാണ്. തൻ്റെ ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലൂടെ, ദൈവത്തിൻ്റെ മനസ്സിലൂടെ സ്വന്തം ജീവിതത്തെ കാണാനും അങ്ങനെ അവലോകനം ചെയ്യാനും ഈശോ ശ്രമിക്കുന്നു. ഇന്ന് ദൈവവചനം എന്നിൽ പൂർത്തി ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ ജീവിതത്തെ കാണുക. പഴയൊരു സിനിമയുണ്ട് മലയാളത്തിൽ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മോഹൻലാലാ പ്രധാന കഥാപാത്രം. ഒരു സ്കൂളിലെ അധ്യാപകനാണ്, വളരെ നല്ല അധ്യാപകനായതുകൊണ്ട് സഹ അധ്യാപകന്മാർക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന അസൂയ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ സ്വന്തം കുട്ടികൾ മാത്രമല്ല അടുത്ത ക്ലാസ്സിലെയും കുട്ടികൾ വന്നിരിക്കുമായിരുന്നു. മറ്റധ്യാപകർക്ക് അസൂയുള്ളത് കാരണം തന്നെ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഇദ്ദേഹം പോകുമ്പോൾ എതിരെ വന്ന സഹ അധ്യാപകൻ ചോദിച്ചു, ഇന്നെന്താ പുതിയ നമ്പര്? മോഹൻലാലൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറയുക തിരിച്ച്, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹം മേശപ്പുറത്ത് കയറി എന്ന് പഠിപ്പിക്കുക. ക്ലാസ് തുടങ്ങി, മണിയടിച്ചു ക്ലാസ് തുടങ്ങി. നോക്കുമ്പം തൻ്റെ മോഹൻലാൽ മേശപ്പുറത്ത്. കുട്ടികൾക്ക് ഇതിൽ പല സന്തോഷമുണ്ടോ? കാരണം ഇതുവരെ വല്ല കുട്ടിയൊക്കെ അധ്യാപകൻ ഡെസ്കിൻ്റെ പുറത്ത് കയറ്റിയിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ അധ്യാപകൻ തന്നെ മേശപ്പുറത്ത് നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ക്ലാസ് ആരംഭിക്കുക. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതെ, ഞാൻ ഇവിടെ നിന്നും കൊണ്ട് നോക്കുമ്പോൾ ഇന്നലെ കണ്ട മുഖങ്ങളല്ല കാണുന്നത്, താഴെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന മുഖങ്ങളല്ല കാണുന്നത്, സംശയം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നാമത്തെ കുട്ടിയോട് ഡെസ്കിൻ്റെ മുകളിൽ കയറാൻ പറയുക. എന്നിട്ട് അവനോട് ചോദിക്കുക, നിൻ്റെ സഹവിദ്യാർത്ഥികളെ നോക്ക്, താഴെ നിന്ന് കാണുന്ന മുഖങ്ങളാണോ? അല്ലല്ലോ. അങ്ങനെ ഓരോരുത്തരോടും കയറി നിൽക്കാൻ പറയുക. ഒരു ക്ലാസ് മുഴുവൻ ഒരുമിച്ചു ഡെസ്കിൽ നിൽക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം കാഴ്ചപ്പാട്, വീക്ഷണം, ഇതിനെക്കുറിച്ച് ക്ലാസ് തുടങ്ങുന്നത്. ഇതാ ശരി, നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളിലൂടെയാണ് കാണുന്നത്. അത് സ്വാഭാവികമാണ്. താനും ഇവിടത്തെ ഈശോ തിരുവചനത്തിലൂടെ പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ മനസ്സിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ കാണാനും വിലയിരുത്താനും ശ്രമിക്കുക. ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട്, അദ്ദേഹം വെളുപ്പിനെ 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കും. എന്നിട്ട് പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം രാവിലെ 6:30 കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് വരെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെറിയ ചാപ്പലിൽ ദൈവസാന്നിധ്യത്തിൽ ഏകാന്തതയിലിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ശക്തിയും മുഴുവൻ ജീവിതത്തിൻ്റെ ചൈതന്യവും ധൈര്യവും കിട്ടുന്നത്. അവിടുന്ന് അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ, ഈശോയുടെ കണ്ണുകളിലൂടെ സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരെയും ലോകത്തെയും നോക്കിക്കാണാനുള്ള ശ്രമം. ഈശോ വചനത്തിൽ പറയുന്നു, ഇന്ന് ഈ ലിഖിതം പൂർത്തിയായിരിക്കുന്നു, വചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയായിരിക്കുന്നു. തിരുവചനത്തിലൂടെ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണാൻ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നു. ഈശോ ലിഖിതം തന്നിൽ പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം നാട്ടുകാർ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത്, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവൻ അവകാശപ്പെടുന്ന ഈ രീതി അതിൽ അവിശ്വസിക്കുന്നത് ഒരവസ്ഥയാണ്. അപ്പോൾ ഈശോ അതിനോട് പ്രതികരിക്കുന്നത് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട്. അതിൽ ഒന്നാമത്തേത്, ഏലിയായിയുടെ കാലത്ത് അവിടെ അനേകം വിധവകൾ ഉണ്ടായിരുന്നു എങ്കിലും സറാപ്തായിലെ വിധവയുടെ അടുത്തേക്ക് മാത്രമേ അയക്കപ്പെട്ടിട്ടുള്ളൂ. അത് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 1 രാജാക്കന്മാർ 17 രസകരമായ കഥയാണ്. ആഹാബ് ഭരിച്ചുകൊണ്ടിരുന്ന കാലം ഇസ്രായേലിൽ, വടക്കൻ രാജ്യത്ത്. അപ്പോൾ ഈ പറയുന്ന ഏലിയ പ്രവാചകൻ മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് പ്രവചിച്ചു. മഴയോ മഞ്ഞോ പെയ്യാതെ വർഷങ്ങൾ നീണ്ടപ്പോൾ ഇദ്ദേഹത്തോട് പോയി താമസിക്കാൻ പറയുന്നത് കെരീത്തരുവിയുടെ സമീപത്താണ്. കുറേ കഴിഞ്ഞപ്പോൾ കെരീത്തരുവിയും പറ്റി. കെരീത്തരുവിയും പറ്റിയപ്പോൾ ദൈവം ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്, നീ സറാപ്തായിലെ വിധവയുടെ അടുത്തേക്ക് ചെല്ലുക, പോവുക. അവിടെ ചെന്നപ്പോൾ നഗര കവാടത്തിങ്കിൽ വെച്ച് തന്നെ ഈ വിധവയെ കാണുക. വിധവ എന്താ വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുക. വിധവയോട് ചോദിച്ചു, അല്പം വെള്ളം, പിന്നെ ഒരു ചെറിയ ശകലം അപ്പം തരണം, ഒരല്പം വെള്ളം, പിന്നെ അതിൻ്റെ കൂടെ അപ്പവും. അപ്പോൾ അവൾ പറയുക, ഒരു പിടി മാവേ ഇനി മിച്ചമുള്ളൂ, അത് ഉണ്ടാക്കി അപ്പമുണ്ടാക്കി ഞാനും എൻ്റെ മകനും കൂടെ കഴിച്ചതിന് ശേഷം മരിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വിറക് ശേഖരിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ അപ്പമുണ്ടാക്കി ആദ്യത്തെ ഒരു ചെറിയ അപ്പം എനിക്കിതാ, എന്നിട്ട് ബാക്കിയുള്ളത് കഴിക്ക്. അത് അതേപടി അവൾ സ്വീകരിക്കുക. ആദ്യത്തെ അപ്പം പ്രവാചകന് കൊടുത്തപ്പോൾ സംഭവിക്കുന്നതെന്താ? വചനം പറയുന്നത്, പിന്നീട് അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയിട്ടില്ല, അവളുടെ കുപ്പിയിലെ എണ്ണ, ഭരണിയിലെ എണ്ണ വറ്റിയിട്ടുമില്ല. മഹാത്ഭുതം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് മുമ്പ് പറഞ്ഞ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക, ഗോഡ്സ് പെർസ്പെക്റ്റീവ്. കൊടുക്കാൻ ആദ്യത്തേത്, ആദ്യത്തെ അപ്പം ആകെ അല്പമേ ഉള്ളൂ, അത് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവാണ്. ആ കാഴ്ചപ്പാടുള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത്? സ്വന്തം ജീവൻ പോലും, സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് പ്രവാചകന് കൊടുക്കുക. കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് തീരുന്നില്ല, എണ്ണ വറ്റുന്നില്ല, കലത്തിലെ മാവ് ഒരിക്കലും തീർന്നു പോകുന്നില്ല. സമാനമായ രണ്ടാമത്തെ സംഭവം, ഇദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രവാചകൻ എലീഷ പ്രവാചകൻ്റെ കാലത്ത് ഈശോ പറയുന്നത്, അവിടെ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു, പക്ഷെ നാമാൻ മാത്രമേ സൗഖ്യപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാമാൻ, ഡമാസ്കസിലെ നാമാൻ സൗഖ്യപ്പെടാനായിട്ട് തേണ്ട ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടും, വാചകൻ ആവശ്യപ്പെടുന്നത്, യോർദാൻ നദിയിൽ പോയി നീ 7 പ്രാവശ്യം മുങ്ങ. സംശയിച്ചെങ്കിലും അവ മുങ്ങുക. അപ്പോൾ എന്താ? പൂർണ്ണ സൗഖ്യം. ശ്രദ്ധിക്കേണ്ടത് ഇതിന് ശേഷം നടക്കുന്ന സംഭവമാണ്. ഇതിന് ശേഷം എന്നാ ചെയ്തത്? ശേഷം ചെയ്തത്, ഈ സൈന്യാധിപൻ പ്രവാചകനോട് എന്ത് സമ്മാനം വേണമെങ്കിലും ചോദിച്ചോളൂ, തരാമെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഒരു സമ്മാനവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞയക്കുക. പറഞ്ഞയച്ചപ്പോഴോ ഈ പ്രവാചകൻ്റെ അനുചരനായിട്ട് നിന്നിരുന്നവൻ, അദ്ദേഹം എന്താ ചെയ്തത്? ഗഹാസി എന്ന് പറയുന്നവൻ പുറകെ പോയി. പുറകെ പോയി തരാമെന്ന് വാഗ്ദാനം ചെയ്ത സമ്മാനം മുഴുവൻ രഹസ്യത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഇതറിഞ്ഞ പ്രവാചകൻ അനുചരനെ, അനുയായി ഗഹാസിയെ വിളിച്ചു, മേടിച്ചോന്ന് ചോദിച്ചു. അവൻ കള്ളം പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ദേ, നീ വാങ്ങിച്ചത് കൊണ്ട് നാമാൻ്റെ കുഷ്ഠം നിന്നിലേക്കും നിന്റെ സന്തതികളിലേക്കും കയറി പടരട്ടെ. ഇത് ഡിവൈൻ പെർസ്പെക്റ്റീവിന്, ദൈവിക കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് മേടിച്ചെടുക്കാമെന്നുള്ള മനോഭാവം. കൊടുക്കാമെന്നുള്ളതാ ഡിവൈൻ പെർസ്പെക്റ്റീവ്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ്. ദൈവത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുഷ്ഠം. ഇന്ന് നമ്മുടെ ആത്മീയ മേഖലയിൽ സംഭവിക്കുന്ന വലിയ അപകടമുണ്ട്. ഈശോ പറഞ്ഞതാണ്, ദൈവത്തെയും മാമോനെയും പണം, ദൈവത്തെയും പണത്തെയും ഒരേ സമയം സേവിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പല ആത്മീയ മേഖലകളിലും എന്താണ് താല്പര്യം, എന്തു മേടിക്കാം, എന്ത് സ്വീകരിക്കാം, എന്ത് സ്വന്തമാക്കാം, പണം 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 എന്നുള്ളത്, ഇത് ഡിവൈൻ പെർസ്പെക്റ്റീവ് അല്ല. സംഭവിച്ചത് മറക്കാതിരിക്കുക. ഏതാണ് സമ്പത്ത്, ഭൗതിക സമ്പത്ത് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്ന ആത്മീയ മേഖലയിലൊക്കെ കുഷ്ഠം വന്നു പിടിക്കാനുള്ള അപകടം. എലീഷ പ്രവാചകൻ പറഞ്ഞതുപോലെ, നാമാന്റെ കുഷ്ഠം നിന്നിലേക്കും നിന്റെ സന്തതികളിലേക്കും പടരും. പടർന്നുകൊണ്ടിരിക്കുക, ആത്മീയ മേഖലയിൽ കുഷ്ഠം പടർന്നുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ സമ്പത്തിനുള്ള ആർത്തി ആഗ്രഹം വർദ്ധിച്ചു വരുന്നു, ആത്മീയ മേഖലയൊക്കെ കുഷ്ഠത്തിൻ്റെ അപകടത്തിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ കാഴ്ചപ്പാട് എനിക്ക് തരിക, നിന്റെ കണ്ണുകളിലൂടെ കാണാൻ, നിന്റെ കണ്ണുകളിലൂടെ എൻ്റെ ജീവിതത്തെയും ജീവിതത്തിലെ അനുഭവങ്ങളെയും വായിച്ചറിയാൻ, അങ്ങനെ നിന്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഈശോയെ തരണമേ. നിന്റെ കാഴ്ചപ്പാടനുസരിച്ച്, നിന്റെ ഹൃദയത്തിൻ്റെ ഭാവമനുസരിച്ച് കൊടുക്കാൻ, എൻ്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളത് പോലും കൊടുക്കാൻ, അപകടപ്പെടുത്തി കൊടുക്കാനുള്ള ദൈവിക കാഴ്ചപ്പാടും മനോഭാവവും എനിക്ക് തരണമേ. മറ്റേ മനോഭാവം, എല്ലാം മേടിച്ചെടുക്കാനുള്ള മനോഭാവം നാഥ എന്നിൽ നിന്നും അകറ്റി അകറ്റിക്കളയണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര, രചന ഫാദർ ജോഷി കണ്ണു കാടൻ, സംഗീതം ജോൺസൺ. ഇതുവരെ ശ്രവിച്ചത് ലത്തീൻ രീതിയിലെ ആരാധനക്രമപ്രകാരം ആണ്ടുവട്ടം നാലാം വാരം ഞായറാഴ്ച കാരുണീകൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.